2022 May 8 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സഹതാപവും സമുദായവും തൃക്കാക്കരയിൽ. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. 2011 നിലവിൽ വന്ന മണ്ഡലമാണ് തൃക്കാക്കര. മുൻപ് എറണാകുളത്തിന്റെയും തൃപ്പൂണിത്തുറയുടെയും ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് സൃഷ്ടിച്ച മണ്ഡലം. പൊതുവെ UDFന് മേൽക്കോയ്മയുള്ള പ്രദേശം. 2011 ബെന്നി ബെഹനാൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2016 2021 PT തോമസ് വിജയം ആവർത്തിച്ചു. തോമസിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ഐക്യമുന്നണി സ്ഥാനാർത്ഥി. 2011 പ്രാദേശിക നേതാവ് ME ഹസൈനാറായിരുന്നു CPM സ്ഥാനാർത്ഥി. ആ പരീക്ഷണം വിജയിക്കാഞ്ഞതിനാൽ 2016 ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പാർട്ടി ചിഹ്നത്തിൽ രംഗത്തിറക്കി. അതും ഏശാതെ പോയി. 2021 ഡോക്ടർ ജെ ജേക്കബ് എന്ന അസ്ഥിരോഗ വിദഗ്ധനെ ഫുട്ബോൾ ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു. അതും ഫലവത്തായില്ല. കഴിഞ്ഞ തവണ BJPയുടെയും 2020യുടെയും സ്ഥാനാർത്ഥികൾ അതിശക്തമായി രംഗത്തുണ്ടായിരുന്നു. രണ്ടു കൂട്ടരും സാമാന്യേന വോട്ടും പിടിച്ചു. എങ്കിലും PT തോമസ് ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. ഇതൊക്കെയാണെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നതുപോലെ UDFന്റെ പൊന്നാപുരം കോട്ടയൊന്നുമല്ല തൃക്കാക്കര. CPM ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ കടുത്ത മത്സരമുണ്ടാക്കാനും ഒരുപക്ഷെ വിജയിക്കാനും കഴിഞ്ഞേക്കാം. കുലുക്കിയാൽ കുലുങ്ങുന്ന കോട്ടയാണ് തൃക്കാക്കരയെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശന് നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ ജന്മനാടായ നെട്ടൂരിനും കർമ്മമണ്ഡലമായ പറവൂരിനും ഒത്ത നടുക്കാണ് തൃക്കാക്കര. കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമോഹികൾക്ക് യാതൊരു ക്ഷാമവുമില്ല. മുൻ കേന്ദ്രമന്ത്രി KV തോമസ്, മുൻ സംസ്ഥാനമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് എന്നിങ്ങനെ നിരവധി പേർ തൃക്കാക്കരയിൽ നിന്ന് നിയമസഭാംഗമാകാൻ കൊതിച്ചവരാണ്. VD സതീശനോ കെ സുധാകരനോ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ ഒരു കാരണവശാലും അനുകൂലിക്കില്ലെന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് തോമസ് മാഷ് കണ്ണൂർക്ക് പോയി CPM പാർട്ടി കോൺഗ്രസിൽ പ്രസംഗിച്ചത്. അതോടെ അദ്ദേഹത്തിന്റെ സാധ്യത പൂർണമായും അവസാനിച്ചു. മറ്റെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടർന്നു. ജി കാർത്തികേയൻ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ശഠിച്ചവരാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായിരുന്ന VM സുധീരൻ പോലും ആ നിർദ്ദേശത്തോട് യോജിച്ചു. അന്നും ചില KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വിപരീത അഭിപ്രായം പ്രകടിപ്പിക്കാതിരുന്നില്ല. പക്ഷേ മുതിർന്ന നേതാക്കൾ അത് ഗൌനിച്ചില്ല. സുലേഖ ടീച്ചർ സമ്മതിക്കാതെ വന്നപ്പോൾ മകൻ ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കി. CPM എം വിജയകുമാറിനെയും BJP ഒ രാജഗോപാലിനെയും രംഗത്തിറക്കിയെങ്കിലും കടുത്ത മത്സരത്തിൽ ശബരിനാഥൻ വിജയിച്ചു. അരുവിക്കര UDF നിലനിർത്തി. തൃക്കാക്കരയിലും അരുവിക്കര ആവർത്തിക്കാനാണ് സതീശൻ സുധാകരൻ ടീമിന്റെ പദ്ധതി. PT തോമസിന്റെ സ്മരണകൾ സജീവമായി നിലനിൽക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ വലിയ ദേഹാധ്വാനം കൂടാതെ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഉമാ തോമസ് ആയിരിക്കും സ്ഥാനാർത്ഥിയെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ സൂചനയുണ്ടായിരുന്നു. സ്ഥാനമോഹികൾ തീർത്തും അസ്വസ്ഥരായി. തൃക്കാക്കരയിൽ സഹതാപമല്ല സമുദായമാണ് പ്രധാനമെന്ന് ഡൊമിനിക് പ്രസന്റേഷൻ ആത്മഗതം ചെയ്തു. വികസനമാണ് മുഖ്യമെന്ന് തോമസ് മാഷും പറയാതിരുന്നില്ല. കൂടിയാലോചനകളില്ലാതെയാണ് സ്ഥാനാർത്ഥി നിർണയമെന്ന് ദീപ്തി മേരി വർഗീസ് മാത്രമല്ല ഷാനിമോൾ ഉസ്മാനും തുറന്നടിച്ചു. പക്ഷേ സുധാകരനാകട്ടെ സതീശനാകട്ടെ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവർ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും MM ഹസനെയും എറണാകുളത്ത് വിളിച്ചുവരുത്തി. പഞ്ചപാണ്ഡവന്മാർ ഒന്നിച്ചുനിന്ന് ഉമാ തോമസാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചു. മിനിറ്റുകൾക്കകം AICC അത് അംഗീകരിച്ചു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി LDFിനേക്കാൾ മുൻപ് UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ മിക്കവാറും ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ കിട്ടാറ്. LDF ഭരിക്കുമ്പോൾ ഒരു CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയെന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. 1998 എറണാകുളത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോളാണ് വിജയിച്ചത്. UDFിന്റെ മറ്റൊരു കോട്ടയെന്ന് പറയാവുന്ന തിരുവമ്പാടിയിൽ 2007 ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM സ്ഥാനാർത്ഥി ജോർജ് എം തോമസ് ആണ് ജയിച്ചത്. ഭൂരിപക്ഷം തീരെ നിസ്സാരമായിരുന്നെങ്കിൽ പോലും 2019 പാലാ, കോന്നി, വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ഇത് ആവർത്തിച്ചു. മെച്ചപ്പെട്ട പ്രചാരണ സംവിധാനം മാസിസ്റ്റ് പാർട്ടിക്കുള്ളതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും LDF വിജയിച്ചത്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചതുമാത്രമാണ് ഈ സാമാന്യ നിയമത്തിന് ഒരേയൊരു അപവാദം. അന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കാനും പ്രവർത്തകരെ ആവേശഭരിതരാക്കാനും ചുമതലക്കാരനായി പി ടി തോമസ് ഉണ്ടായിരുന്നു. തൃക്കാക്കരയിൽ ഡൊമിനിക് പ്രസന്റേഷനോ ദീപ്തി മേരി വർഗീസോ മുഹമ്മദ് ഷിയാസോ മത്സരിച്ചാൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഇവരാരും വ്യക്തിപരമായി വോട്ട് സമാഹരിക്കാൻ പ്രാപ്തിയുള്ളവരുമല്ല. സാമുദായിക ഘടകങ്ങൾ പോലും അവർക്കനുകൂലമായി തിരിയണമെന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് റിസ്ക് എടുക്കാൻ കെ പി സി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ തയ്യാറല്ല. തൃക്കാക്കര ജയിക്കണം, ജയിച്ചേ തീരൂ. കോൺഗ്രസിന് ഇപ്പോഴും മേൽക്കൈയുള്ള ഒരേയൊരു ജില്ലയാണ് എറണാകുളം. വിശേഷിച്ചും പി ടി തോമസിന്റെ മണ്ഡലമായിരുന്നു തൃക്കാക്കര. ആ സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്താൽ പിന്നെ കോൺഗ്രസിന് നിലനിൽപ്പില്ല. സതീശന്റെയും സുധാകരന്റെയും കാര്യം പരിങ്ങലിലാവും. ഇപ്പോൾ തന്നെ മുറുമുറുക്കുന്ന ഗ്രൂപ്പ് മാനേജർമാർ അതോടെ പ്രചാരണം ഊർജിതമാക്കും. ഹൈക്കമാൻഡിലേക്ക് സന്ദേശങ്ങൾ പ്രവഹിക്കും. നേതൃമാറ്റത്തിനുവേണ്ടി മുറവിളി ഉയരും. ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത് അവരോടുള്ള താൽപര്യം കൊണ്ടോ പി ടി തോമസിനോടുള്ള ആദരവുകൊണ്ടോ അല്ല. ഇന്നത്തെ നിലയ്ക്ക് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അവരാണെന്ന തിരിച്ചറിവുകൊണ്ടും മാത്രം. ഉമാ തോമസിനെ പ്രഖ്യാപിക്കുമ്പോഴും നേതാക്കൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും തൃക്കാക്കരയിൽ യു ഡി എഫ് വിജയം സുനിശ്ചിതമെന്ന് പറഞ്ഞുകൂടാ. അവിടെ ബി ജെ പിയും ആം ആദ്മി 2020 സഖ്യവും പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായേക്കാം. അതിലുപരി സി പി എം സ്ഥാനാർത്ഥി ആരാകുമെന്ന ആകാംക്ഷയും നിലനിന്നു. ശക്തനായൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുകയും പ്രചണ്ഡമായി പ്രചാരണം നടത്തുകയും ചെയ്താൽ എൽ ഡി എഫിന് പിടിക്കാവുന്ന മണ്ഡലമാണ് തൃക്കാക്കര. എം സ്വരാജിന്റെയും മേയർ എം അനിൽകുമാറിന്റെയും പേരുകളാണ് ആദ്യം കേട്ടത്. പിന്നീട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ പേരിന് മുൻതൂക്കം കിട്ടി. ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറിയാണ് അരുൺകുമാർ. നിലവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം. അതിലുപരി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ വലം കൈയായി അറിയപ്പെടുന്നയാൾ. ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യം. മണ്ഡലത്തെ ഇളക്കിമറിക്കാൻ പോന്ന വ്യക്തിത്വം. അരുൺകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ യു ഡി എഫിന്റെ കാര്യം പരുങ്ങലിലാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചെന്ന് ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. ആവേശഭരിതരായ പ്രവർത്തകർ ചുവരെഴുതുകയും എംഎൽഎമാരുൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മുതിർന്ന നേതാക്കൾ ചാടി വീണു. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല, ആലോചന തുടരുന്നേയുള്ളൂവെന്ന് വിശദീകരിച്ചു. വിഷണ്ണരായ പ്രവർത്തകർ ചുവരെഴുത്തുമായ്ക്കാൻ നിർബന്ധിതരായി. അധികം വൈകാതെ പാർട്ടി പരമയോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. ഡോക്ടർ ജോ ജോസഫ് ബാലസംഘത്തിലോ എസ് എഫ് ഐയിലോ ഡിവൈഎഫ്ഐയിലോ പ്രവർത്തിച്ച് പരിചയമുള്ളയാളല്ല. മതിലെഴുതാനോ പോസ്റ്റർ ഒട്ടിക്കാനോ പോയിട്ടില്ല. പാർട്ടിയുടെ ബുദ്ധിജീവി വിഭാഗത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റാണ്. അതിലുപരി ക്രൈസ്തവനാണ്. പൂഞ്ഞാറിലെ അതിപുരാതന സുറിയാനി കത്തോലിക്ക കുടുംബാംഗമാണ്. ക്രൈസ്തവരെക്കാൾ ഹിന്ദുക്കളുള്ള സുറിയാനി കത്തോലിക്കരെക്കാൾ ലത്തീൻകാരും യാക്കോബായക്കാരും മുസ്ലിങ്ങളുമുള്ള മണ്ഡലമാണ് തൃക്കാക്കര. കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററും അത്യുന്നത കർദിനാളിന്റെ ആവാസ കേന്ദ്രമായ സെയിന്റ് തോമസ് മൌണ്ടും ഈ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സ്ഥാനാർത്ഥിയാകാൻ സമരപാരമ്പര്യത്തെക്കാൾ സമുദായ പാരമ്പര്യമാണ് ആവശ്യം. പി ടി തോമസിന്റെ മതനിരപേക്ഷ നിലപാടുകളോട് ഒരിക്കലും യോജിക്കാൻ കഴിയാതിരുന്ന, മരണശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തോട് വൈരാഗ്യം വെച്ചു പുലർത്തുന്ന ചില വൈദികരെ സന്തോഷിപ്പിക്കാനും ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥി കൂടിയേ തീരൂ. കർദിനാളിന്റെ കയ്യൊപ്പുള്ള സ്ഥാനാർത്ഥിയാണ് ഡോക്ടറെന്നും പറയപ്പെടുന്നു. ദോഷം പറയരുത്, സ്റ്റെതസ്കോപ്പോ വെന്തിങ്ങയോ അല്ല, ഡോക്ടറുടെ അടയാളം ചുറ്റിക അരിവാൾ നക്ഷത്രം തന്നെയാണ്. അങ്ങനെ സഹതാപം പ്രതീക്ഷിച്ച് യു ഡി എഫും സമുദായം മുൻനിർത്തി എൽ ഡി എഫും വോട്ടർമാരെ സമീപിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയ്ക്കും വകയില്ല.